റൈറ്റ് വന്നാലേ എല്ലാം റൈറ്റ് ആകൂ. ധർമ്മജൻ ബോൾഗാട്ടി രാഷ്ട്രീയം പറയുന്നു. എസ് അനിൽകുമാർ തയ്യാറാക്കിയ അഭിമുഖം. കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച് കോൺഗ്രസ്സുകാരനായി വളർന്ന് കോൺഗ്രസ്സുകാരനായി ജീവിക്കുന്ന അടിയുറച്ച കോൺഗ്രസ് പ്രവർത്തകനാണ് ധർമ്മജൻ ബോൾഗാട്ടി. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ധർമ്മജൻ മത്സരിക്കുമെന്ന അഭ്യൂഹം ശക്തമാണ്. തന്റെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും വിലയിരുത്തലുകളും ധർമ്മജൻ തുറന്നു പറയുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മജൻ ബാലുശ്ശേരിയിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന വാർത്ത സത്യമാണോ? അല്ല, മത്സരിക്കണമെന്ന് പാർട്ടി എന്നോട് പറഞ്ഞിട്ടുമില്ല, ഞാൻ അങ്ങോട്ട് ചോദിച്ചിട്ടുമില്ല. ബാലുശ്ശേരിയിലെ സുഹൃത്തുക്കളുടെ ക്ഷണപ്രകാരം ഞാൻ ചില പൊതുപരിപാടികളിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ ചിലർ സൃഷ്ടിച്ചെടുത്ത വാർത്തയാണ് ഞാൻ അവിടെ മത്സരിക്കുന്നുവെന്നത്. മത്സരിച്ചാലും ഇല്ലെങ്കിലും പതിവ് പോലെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സജീവമായി ഉണ്ടാകും. പാർട്ടി ഔദ്യോഗികമായി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമോ? മത്സരിക്കാൻ തയ്യാറാണെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു കഴിഞ്ഞു. സ്വന്തം രാഷ്ട്രീയം വെളിപ്പെടുത്താൻ ഭയന്നിരുന്ന അല്ലെങ്കിൽ മടിച്ചിരുന്ന കലാകാരന്മാർ പലരും ഇപ്പോൾ അത് തുറന്നു പറയാൻ ധൈര്യപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതിന്റെ ഒരു കാരണക്കാരൻ ഞാനായിരിക്കാം. കേരളത്തിന്റെ പോക്ക് എപ്പോഴും ലെഫ്റ്റ് റൈറ്റ് എന്ന മട്ടിലാണ്. ഇനി വരേണ്ടത് റൈറ്റാണ്. എന്നാലേ ഇവിടെ എല്ലാം റൈറ്റ് ആകും. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്നയാളാണ് ധർമ്മജൻ. അതെ, യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ജനറൽ സെക്രട്ടറി ആയിരുന്നു. സേവാദലിലുണ്ടായിരുന്നു. സെന്റ് ആൽബർട്ട്സ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് KSU എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു. എന്റെ അച്ഛൻ VC കുമാരൻ 10-30 വർഷക്കാലം കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. ചേട്ടൻ VK ബാഹുലേൻ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം ഭാരവാഹിയായിരുന്നു. ഞങ്ങളുടേത് ഒരു കോൺഗ്രസ് കുടുംബമാണ്. ധർമ്മജന്റെ രാഷ്ട്രീയത്തോടുള്ള ഭാര്യയുടെ നിലപാട് എന്താണ്? അവർക്ക് രാഷ്ട്രീയം അറിയില്ല. എന്താണെങ്കിലും ഒരു മോശം കാര്യത്തിന് ഞാൻ എടുത്തു ചാടില്ലെന്ന് അവർക്കറിയാം. രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ പകുതി പേർ ശത്രുക്കളാകില്ലേ എന്ന് ഭാര്യ എന്നോട് ചോദിച്ചു. സ്വാഭാവികമായിട്ട് ഞാനൊരു ചേരിയിൽ നിൽക്കുമ്പോൾ എതിർ ചേരിയിലുള്ളവർക്ക് ഞാൻ ശത്രുവായിരിക്കും. പക്ഷെ അവർക്ക് മനസ്സിലാകും ഞാൻ അവരുടെ ശത്രുവല്ല എന്ന്. ഇലക്ഷനിൽ മത്സരിക്കുകയോ മത്സരിച്ച് ജയിക്കുകയോ ചെയ്താലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയുമ്പോൾ എന്നെ ശത്രുവായി കാണുകയും എന്നെ ട്രോൾ ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും. പക്ഷെ ഞാനതൊന്നും കാര്യമാക്കുന്നില്ല. രാജാവ് നഗ്നനാണെന്ന് പറയാൻ ആരെങ്കിലും തന്റെ ഇടം കാണിച്ചാലല്ലേ ആ രാജാവ് നന്നാകുകയുള്ളൂ. എറണാകുളത്ത് നടന്ന രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സലിംകുമാറിനെ ഒഴിവാക്കിയത് വിവാദമായല്ലോ. എറണാകുളത്ത് നടന്ന CPM മേളയാണെന്ന് സലിംകുമാർ തന്നെ പറഞ്ഞിരുന്നല്ലോ. അതിൽ കൂടുതലൊന്നും എനിക്ക് അതിനെക്കുറിച്ച് പറയാനില്ല. ദേശീയ അവാർഡ് ഉൾപ്പെടെ ഒട്ടേറെ അവാർഡുകൾ നേടിയ എറണാകുളം ജില്ലക്കാരനെ നമ്മളെല്ലാം ഏറെ ബഹുമാനിക്കുന്ന സലിംകുമാറിനെ പോലൊരാൾ എറണാകുളത്ത് നടന്ന ചലച്ചിത്രോത്സവത്തിന്റെ ഉദ്ഘാടന വേദിയിൽ വന്നാൽ അവർക്ക് എന്താണ് പ്രശ്നം? പ്രായക്കൂടുതൽ കാരണമാണ് സലിംകുമാറിനെ ഒഴിവാക്കിയതെന്നായിരുന്നു സംഘാടകർ പറഞ്ഞ ന്യായം. അതൊരു മുടന്തൻ ന്യായമാണ്. സലിമേട്ടനേക്കാൾ പ്രായക്കൂടുതൽ എത്രയോ ആളുകൾ ആ വേദിയിൽ ഉണ്ടായിരുന്നു. ആർക്കൊക്കെയോ സലിമേട്ടൻ ആ വേദിയിൽ വരാൻ പാടില്ലെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അവരത് നേരത്തെ തീരുമാനിച്ചിരുന്നതാണ്. അവർ ആ തീരുമാനം നടപ്പിലാക്കുകയും ചെയ്തു. സലിമേട്ടൻ സ്വാഭാവികമായും പ്രതികരിക്കുന്നയാളായതിനാൽ പ്രതികരിക്കുകയും ചെയ്തു. അദ്ദേഹം ചോദിച്ചത് ന്യായമല്ലേ? മലയാളത്തിലെ സിനിമാ പ്രവർത്തകരിൽ ഏറെയും ഇടതുപക്ഷാഭിമുഖ്യമുള്ളവരല്ലേ? അത് വെറുതെ പറയുന്നതാണ്. ഇടതു ചായവുള്ളവരാണ് കൂടുതലും എന്ന് പറയുന്നത് അവരത് തുറന്നു പറയുന്നത് കൊണ്ടാണ്. ശരിക്കും മലയാള സിനിമാ പ്രവർത്തകരുടെ രാഷ്ട്രീയം അറിയാൻ ഒരു സർവേ നടത്തിയാൽ വലതുപക്ഷാഭിമുഖ്യമുള്ളവരായിരിക്കും കൂടുതലെന്ന് ബോധ്യമാകും. വലതുപക്ഷാഭിമുഖ്യമുള്ള കലാകാരന്മാർ കൂടുതലും അത് തുറന്നു പറയാത്തത് പേടിച്ചിട്ടായിരിക്കാം. ഭരിക്കുന്ന പാർട്ടിയുടെ പിന്തുണയോ സംരക്ഷണയോ ഉണ്ടാകില്ലെന്ന പേടി. മാതൃകയാക്കാൻ ആഗ്രഹിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ ആരൊക്കെയാണ്? ഉമ്മൻചാണ്ടി സാറ്, രമേശ് ചെന്നിത്തല സാറും എനിക്ക് ഏറെ അടുപ്പവും ഇഷ്ടവുമുള്ള നേതാക്കളാണ്. പക്ഷെ അവരെക്കാളൊക്കെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാവായിരുന്നു ലീഡർ K. കരുണാകരൻ സാർ. ലീഡറിനൊപ്പം എനിക്ക് നയനാർ സഖാവിനെ ഇഷ്ടമായിരുന്നു. KC വേണുഗോപാലും PC ചാക്കോയും അടക്കം കോൺഗ്രസിന്റെ സമുന്നതരായ നേതാക്കളെ എല്ലാം ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഷാഫി പറമ്പിലിനോടും ഹൈബി ഈടനോടും ഒക്കെ ആരാധനയോടുള്ള ഇഷ്ടമുണ്ട്. വ്യക്തിപരമായ അടുപ്പമുള്ള നേതാക്കൾ ആരൊക്കെയാണ്? എറണാകുളത്തുകാരനായതുകൊണ്ട് ഹൈബിയോടും VD സതീശൻ MLAയോടും ഒക്കെ നല്ല അടുപ്പമുണ്ട്. MP ആയ ബെന്നി ബഹനാൻ ചേട്ടനോടും MLAമാരായ റോജി ജോണിനോടും അൻവർ സാദത്തിനോടും ഒക്കെ അടുപ്പമുണ്ട്. ആലപ്പുഴയിൽ ഇടത് MP ആരിഫിക്കയോട് നല്ല അടുപ്പമാണ്. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് പല പരിപാടികൾക്കും അദ്ദേഹം എന്നെ വിളിക്കാറുണ്ട്. ഒരു കലാകാരൻ എന്ന നിലയ്ക്ക് ഞാൻ പോകാറുമുണ്ട്. കേന്ദ്രത്തിൽ ഇനി എന്നാവും കോൺഗ്രസ് അധികാരത്തിലേക്ക് തിരിച്ചു വരുന്നു. എത്രയും പെട്ടെന്ന് ഇന്ത്യയുടെ ഭരണം കോൺഗ്രസിന്റെ കരങ്ങളിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരു വലിയ വിപത്തിലേക്കായിരിക്കും ഇന്ത്യയുടെ പോക്ക്. നമ്മുടേതൊരു മതേതര രാഷ്ട്രമാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തന പാരമ്പര്യമുള്ള രാഷ്ട്രീയ സംഘടനയാവണം ഇന്ത്യ ഭരിക്കേണ്ടത്. അതിന് സാധിച്ചില്ലെങ്കിൽ നമ്മുടെ രാജ്യം വലിയ പതനത്തിലേക്ക് വീഴും. മതേതര സർക്കാരുണ്ടാക്കാൻ കെൽപ്പുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയുടെ ഭരണം തിരിച്ചു കിട്ടിയാൽ ആരാവും പ്രധാനമന്ത്രി? അതൊക്കെ പിന്നീട് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. സംസ്ഥാന തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ പോലും ആരായിരിക്കണം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസ് തീരുമാനിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുക. നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു സമയത്തായിരുന്നു മൻമോഹൻ സിംഗ് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ. സോണിയാഗാന്ധിയെ, രാഹുൽ ഗാന്ധിയെയും പ്രിയങ്കാഗാന്ധിയെയും കൂടാതെ മലയാളികളടക്കം പ്രധാനമന്ത്രി പദത്തിലേക്ക് പരിഗണിക്കാവുന്ന സമുന്നതരായ എത്രയോ നേതാക്കൾ കോൺഗ്രസിലുണ്ട്. ആരാകും പ്രധാനമന്ത്രി, ആരാകും മുഖ്യമന്ത്രി എന്നൊക്കെ വഴിയെ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. എന്താണ് പുതിയ സിനിമാ വിശേഷങ്ങൾ? മരട് 357 ആണ് ഉടൻ റിലീസാകാനുള്ളത്. അതിലെനിക്ക് സെൻട്രൽ ക്യാരക്ടറാണ്. ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സീരീസ് വേഷം. ഇനി അഭിനയിക്കാൻ പോകുന്ന സിനിമയുടെ ഷൂട്ടിംഗ് നേപ്പാളിലാണ്. കൃഷ്ണൻകുട്ടി പണി തുടങ്ങി കാലി പേഴ്സ് ഓഫ് ദി ബില്യനേഴ്സ് എന്നീ സിനിമകൾ പൂർത്തിയാക്കി കഴിഞ്ഞു.